2022 സെപ്റ്റംബർ 30 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പ്രായപരിധി ആർക്കും ഇളവില്ല. സിപിഐ 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം ആരംഭിക്കാനിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ നടത്തിയ അഭിമുഖം, പരസ്യവിമർശനങ്ങളും മത്സരത്തിലേക്ക് നീങ്ങുന്ന പ്രതീതിയും തുടങ്ങി അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിൽ സിപിഐ 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും വലിയ തർക്കവിഷയമായ പ്രായപരിധി നിബന്ധന സംബന്ധിച്ച മാർഗരേഖ സമ്മേളനത്തിൽ നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സമ്മേളന ലക്ഷ്യങ്ങളെപ്പറ്റിയും സംഘടനാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം കേരള കൗമുദിയോട് സംസാരിക്കുന്നു. ചോദ്യം: തർക്കങ്ങളാണ് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നത്. യഥാർത്ഥ വശങ്ങളിലേക്ക് ചർച്ചകൾ എത്താത്തതുകൊണ്ട് ചോദിക്കുന്നു, സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട എന്താണ്? കാനം രാജേന്ദ്രന്റെ മറുപടി: ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഗൌരവമായി ചർച്ച ചെയ്യും. കൂടുതൽ വലത്തോട്ട് നീങ്ങുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഏറ്റവുമധികം ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടങ്ങളും നവലിബറൽ നയങ്ങൾക്കെതിരായ ബദലും വളർത്തിക്കൊണ്ടുവരികയാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. മതനിരപേക്ഷമായ രാഷ്ട്രസങ്കല്പത്തെ മാറ്റി മതരാഷ്ട്രവാദമുയർത്തുന്ന കക്ഷിയാണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ടുതന്നെ ന്യൂനപക്ഷങ്ങളുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും പൌരാവകാശങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നു. വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ശക്തികളെ ഒന്നിപ്പിക്കുകയും മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് NDA സർക്കാരിന്റെ വർഗീയ പ്രീണന നയങ്ങൾക്കെതിരെ ജനകീയ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് ഗൌരവമായി ചർച്ച ചെയ്യും. പല സംസ്ഥാനത്തും ഭൂരിപക്ഷം ആളുകൾ ഈ സർക്കാരിന്റെ നിലപാടിന് എതിരാണ്. പക്ഷേ എതിർപ്പുകളെല്ലാം യോജിപ്പില്ലാത്ത പ്രാദേശിക പാർട്ടികളുടെയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയോ ആയതുകൊണ്ടാണ് BJP അധികാരത്തിൽ തുടരുന്നത്. സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതുൾപ്പെടെ അതിപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും ചർച്ചയാവും. ചോദ്യം: പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി 2 ടേം പൂർത്തിയാക്കുമ്പോൾ സംഘടനാപരമായ വളർച്ച പാർട്ടിക്കുണ്ടായി? മറുപടി: ഞാൻ 2015 കോട്ടയം സമ്മേളനത്തിൽ വരുമ്പോൾ 2014 അംഗത്വത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സമ്മേളനം. അന്ന് 120,000 ആയിരുന്നു സിപിഐയുടെ കേരള ഘടകത്തിലെ അംഗസംഖ്യ. എന്നാൽ ഇപ്പോൾ 177,000 പാർട്ടി ബ്രാഞ്ചുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. 11,000 ബ്രാഞ്ചുകളുണ്ട്. സാന്നിധ്യം കൂടിയപ്പോൾ പാർട്ടിയുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഇടപെടൽ ശേഷി വർദ്ധിച്ചു, പ്രതികരണശേഷിയും കൂടി. ഇത് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ബഹുജന സംഘടനകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വളർച്ചയുടെ കാലഘട്ടമെന്ന് പറയാം. ചോദ്യം: സിപിഐക്ക് ഇടപെടൽ ശേഷി കൂടിയപ്പോൾ പാർലമെന്ററി വ്യാമോഹം പോലുള്ള അന്യവർഗ ചിന്താഗതികൾ സഖാക്കളെ പിടികൂടിയോ? ജില്ലാ സമ്മേളനങ്ങളിലെ മത്സരങ്ങളൊക്കെ അതിന്റെ സൂചനയല്ലേ? മറുപടി: പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടി ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ചില സ്ഥലങ്ങളിൽ മത്സരമുണ്ടാകുന്നുണ്ട്. എങ്കിലും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സമൂഹത്തിന്റെ ക്രോസ് സെക്ഷനാണ് പാർട്ടിയും. സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിലും കടന്നുവരാം. അതിനെ പ്രതിരോധിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ചുമതല. ചോദ്യം: മാവേലി സ്റ്റോർ എന്ന് കേട്ടാൽ ഈ ചന്ദ്രശേഖരൻ നായരെ ഓർക്കുന്നതുപോലെ സിപിഐ മന്ത്രിമാർ അവരുടേതായ മുദ്ര പതിപ്പിച്ച കാലഘട്ടമുണ്ടായിട്ടുണ്ട്. അത്തരം നൂതനാശയങ്ങൾക്കുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴുമുണ്ടോ? കൃഷിയിലൊന്നും കേരളം ഇപ്പോഴും സ്വയം പര്യാപ്തമല്ല. മറുപടി: റവന്യൂ വകുപ്പിലെ ഏറ്റവും പ്രധാന പ്രശ്നമാണല്ലോ റീസർവേ. എത്രയോ വർഷങ്ങളായി ആദ്യം സർവേ ചെയ്തത് വീണ്ടും ചെയ്യേണ്ട സമയമായി. കൃഷിയിടങ്ങളുടെ വിസ്തൃതി കുറഞ്ഞു പോയതൊന്നും ആരുടെയെങ്കിലും ഒരാളുടെ കുറ്റമല്ല. തരിശിടാതെ കൃഷി ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നു. ഡിജിറ്റൽ സർവേ അടക്കം സർക്കാർ ആലോചിക്കുന്നു. പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ സൌകര്യമൊരുക്കുക എന്നത് ആലോചിക്കുന്നുണ്ട്. ചോദ്യം: പാർട്ടി മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ സ്വയം വിമർശനപരമായി പരിശോധിച്ചാൽ മന്ത്രിസഭാംഗങ്ങളുടെ പരിചയക്കുറവൊക്കെ ചർച്ചയാവുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനെ പോലെ ഉയരുന്നില്ല എന്നൊക്കെ. മറുപടി: അങ്ങനെയുള്ള വിമർശനങ്ങളിലൊന്നും കാര്യമില്ല. മന്ത്രിമാർക്ക് പരിചയമില്ലെങ്കിൽ 57 സർക്കാരുണ്ടായത് എങ്ങനെ? പരിചയമുള്ള മന്ത്രിമാർ ആരാണ് ഉണ്ടായിരുന്നത്? കേരളം രൂപീകരിച്ച ശേഷമുണ്ടായ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. പരിചയമൊക്കെ നമുക്ക് ഉണ്ടാകാവുന്നതേയുള്ളൂ. ഇപ്പോഴത്തെ സർക്കാരിനെ അങ്ങനെ വിലയിരുത്താൻ സമയമായിട്ടില്ല. ആദ്യവർഷം കഴിഞ്ഞതേയുള്ളൂ. പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കണിശമായും കഴിയും. ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ വർഷം ഇതൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ വെറും ആപേക്ഷികമാണ്. ചോദ്യം: ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ CPI മന്ത്രിമാർ ആദ്യമൊന്നും പ്രതികരിച്ചില്ലെന്ന് വിമർശനങ്ങൾ ഉയർന്നില്ലേ? മറുപടി: അതൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. അന്ന് ക്യാബിനറ്റിലുണ്ടായ ധാരണ ബിൽ വരുമ്പോൾ ആവശ്യമായ ഭേദഗതി വരുത്താമെന്നാണ്. ബിൽ വന്നപ്പോൾ ഭേദഗതി വരുത്തി, അംഗീകരിച്ചു. അതിനപ്പുറം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചോദ്യം: ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയെന്നറിയപ്പെടാൻ CPI ശ്രമിക്കാറുണ്ടായിരുന്നു. വല്യേട്ടൻ CPM, വഴികാട്ടി CPI എന്ന മട്ട്. താങ്കൾ സെക്രട്ടറിയായപ്പോൾ തന്നെ മാവോയിസ്റ്റ് വേട്ട, തോമസ് ചാണ്ടിയുടെ രാജി പോലുള്ള വിഷയങ്ങളിൽ അത്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് പിന്നാക്കം പോകുന്നു എന്ന വിമർശനം ശക്തമാണ്. മറുപടി: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സർക്കാർ പോയ സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ വിമർശിച്ചത്. ആ വിമർശനങ്ങൾ ശരിയുമായിരുന്നു. പിന്നീടത് പലപ്പോഴായി ദേശീയ തലത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. അപ്പോഴുണ്ടായ ധാരണ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ടു പാർട്ടികളും ഉഭയകക്ഷി ചർച്ച നടത്തി പരിഹരിക്കണമെന്നാണ്. ചർച്ചകൾ നടക്കാറുണ്ട്, വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല. അങ്ങനെ LDF കൂട്ടായി ആലോചിച്ചും ചർച്ച ചെയ്തും പോകേണ്ട സംവിധാനം ുമ്പോൾ ദിവസവും രാവിലെ എന്തിനാണ് വിമർശനം ഉന്നയിക്കുന്നത്? ചോദ്യം: പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ ഉയരുകയല്ലേ? മറുപടി: അത് വാർത്തകളല്ലേ? വാർത്തകൾ സത്യമാകണമെന്നില്ലല്ലോ. ജില്ലാ സമ്മേളനത്തിൽ 40 പേർ ചർച്ചയിൽ പങ്കെടുത്തു. അതിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞെന്നിരിക്കും. പക്ഷേ മാധ്യമങ്ങളിൽ ആ ഒരാൾ പറഞ്ഞതേ വരൂ. 39 പേർ എന്ത് പറഞ്ഞു എന്നതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല. നെഗറ്റീവായ വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് ആവശ്യം. കേരളത്തിൽ 14 ജില്ലാ സമ്മേളനങ്ങൾ നടന്നു. അതിൽ ഒരു ജില്ലാ സമ്മേളനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വേറിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സഖാവും പറഞ്ഞിട്ടില്ല. 80 മുതൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് ശരിയാണെന്നാണ് അത് കാണിക്കുന്നത്. ചോദ്യം: ഇടുക്കിയിൽ സംസ്ഥാന നേതൃത്വം വനിതയെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ആദ്യമായി ഒരു വനിത ജില്ലാ സെക്രട്ടറിയാവാനുള്ള അവസരം പോലും സംസ്ഥാന നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് മത്സരത്തിലൂടെ അട്ടിമറിക്കപ്പെട്ടു. മറുപടി: സംസ്ഥാന നേതൃത്വത്തിന്റെ ചിന്തയ്ക്കനുസരിച്ചുള്ള വളർച്ച ഒരുപക്ഷെ ഇടുക്കിയിലെ സഖാക്കൾക്ക് ഉണ്ടായിട്ടില്ലെന്ന് കണക്കാക്കിയാൽ മതി. ഏതുദ്ദേശത്തോടെയാണ് അങ്ങനെയൊരു നിർദ്ദേശം വെച്ചതെന്നല്ല അവർ ചിന്തിച്ചത്. ഞങ്ങൾക്ക് നിർദ്ദേശം വെക്കാനേ പറ്റൂ. ചോദ്യം: കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകളെ തഴഞ്ഞതിന് CPI പഴികേട്ടതാണ്? മറുപടി: കഴിഞ്ഞ തവണ 3 പേരുണ്ടായതിൽ ഇത്തവണ ഒരാൾക്ക് മാറേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ 2 സ്ഥാനാർത്ഥികൾ മാത്രമായി. അതൊരു കുറവാണെന്ന് ഞങ്ങൾ തന്നെ സമ്മതിച്ചു. ഞങ്ങളിപ്പോൾ പാർട്ടി ദേശീയ കൌൺസിൽ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരം എല്ലാ കമ്മിറ്റികളിലും 15% സ്ത്രീകൾ വേണമെന്ന് തീരുമാനിച്ചു. അത് കൃത്യമായി 14 ജില്ലാ സമ്മേളനങ്ങളിലും അതിനു മുമ്പത്തെ മണ്ഡലം സമ്മേളനങ്ങളിലും പ്രാവർത്തികമാക്കി. ചോദ്യം: ദേശീയ കൌൺസിലിന്റെ മാർഗരേഖയാണ് ഇപ്പോൾ തർക്കവിഷയം. പ്രായപരിധി മാനദണ്ഡത്തിനെതിരെ എതിർപ്പുയരുന്നു. മറുപടി: തർക്കിക്കേണ്ട ഒരു കാര്യവുമില്ല. പാർട്ടി ഭരണഘടനയനുസരിച്ച് ദേശീയ കൌൺസിലിനുള്ള അധികാരമാണത്. ദേശീയ കൌൺസിൽ എന്ന് പറയുന്നത് 2 പാർട്ടി കോൺഗ്രസുകൾക്കിടയിലെ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ബോഡിയാണ്. അവർക്ക് പാർട്ടിയെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കാനും അധികാരമുണ്ട്. ഭരണഘടനയുടെ 11(7) പറയുന്നത് ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട മാർഗരേഖ പുറപ്പെടുവിക്കണമെന്നാണ്. അതാണിപ്പോൾ പുറപ്പെടുവിച്ചത്. അത് ഇന്ത്യക്കാകെ ബാധകമാണ്. മുഴുവൻ സഖാക്കൾക്കും ബാധകമാണ്. ജില്ലാ സമ്മേളനങ്ങളിലും മറ്റെല്ലാ സമ്മേളനങ്ങളിലും നടപ്പാക്കിയതുമാണ്. ചോദ്യം: അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും നടപ്പാക്കും? മറുപടി: സ്വാഭാവികമായും. ഈ മാർഗരേഖ സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവും കൌൺസിലും ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ്. എതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതിന് അത്രയും പ്രാധാന്യം കൊടുത്താൽ മതി. ചോദ്യം: ചില സംസ്ഥാനങ്ങളിൽ സമ്മേളനം മാർഗരേഖ തള്ളിയതായി വാർത്തകളുണ്ടല്ലോ, ബീഹാറിലും മറ്റും. മറുപടി: ബീഹാറിലെ പാർട്ടി സെക്രട്ടറിക്ക് 76 വയസ്സുണ്ടെന്നാണ് ഒരു പത്രത്തിൽ വന്ന വാർത്ത. അതെഴുതിയ ആളിന്റെ കയ്യിൽ ആധാർ കാർഡുണ്ടോ? ആ സെക്രട്ടറിക്ക് 72 വയസ്സേ ഉള്ളൂ. തമിഴ്നാട്ടിലെ ഒരു സഖാവിന് 75 വയസ്സ് കഴിഞ്ഞ് 5 ദിവസമായി. അദ്ദേഹത്തെ സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. ചോദ്യം: പാർട്ടി കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി വരുത്തിയാലല്ലേ അത് അന്തിമമായി അംഗീകരിക്കപ്പെടൂ? മറുപടി: അതിൽ കാര്യമില്ല. പാർട്ടി കോൺഗ്രസ് അന്തിമമായി ഭരണഘടനാ ഭേദഗതി വരുത്തും, അല്ലെങ്കിൽ ഈ തീരുമാനം അംഗീകരിക്കും. ഇന്ത്യയൊട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ആരോഗ്യമല്ല, പ്രായമാണ് പ്രശ്നം. ചോദ്യം: പ്രായപരിധി കഴിഞ്ഞിട്ടും പാർട്ടിയിൽ സജീവമായി നിൽക്കുന്നവർക്ക് ഉയർന്ന ഘടകങ്ങളിൽ ഇളവുണ്ടാവുമോ? CPMൽ CITUവിലുമൊക്കെ തുടരാൻ അനുവദിച്ചതുപോലുള്ള പുനരധിവാസം? മറുപടി: ആർക്കും ഇളവുണ്ടാകില്ല. മാർഗരേഖയ്ക്കകത്ത് ഇളവ് പറഞ്ഞിട്ടില്ല. പുനരധിവാസമൊക്കെ മാർഗരേഖ നടപ്പാക്കിക്കഴിഞ്ഞ് ആലോചിക്കേണ്ടതാണ്. അവരാരും പാർട്ടിയിൽ നിന്ന് പോകുന്നില്ല, ഔദ്യോഗിക പദവിയിൽ ഇല്ലെന്നേയുള്ളൂ. ചോദ്യം: മുഖ്യമന്ത്രി പിണറായി വിജയന് CPM PBയിൽ ഇളവ് നൽകിയില്ലേ? മറുപടി: സിപിഎമ്മിൽ മാർഗരേഖ പുറപ്പെടുവിക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് ഇളവ് കൊടുത്തിരുന്നു. പക്ഷേ പിബിയിൽ വേറെ ആർക്കും ഇളവ് കൊടുത്തില്ലല്ലോ. ആർക്കെങ്കിലും ഇളവ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ചോദ്യം: സംസ്ഥാന സമ്മേളനത്തിൽ മത്സരം നടക്കുമെന്നാണ് സി ദിവാകരൻ പരസ്യമായി പറഞ്ഞത്. ഒരാൾ തന്നെ സെക്രട്ടറിയായി തുടരേണ്ടതില്ലെന്നുമൊക്കെ താൻ തന്നെ സെക്രട്ടറിയായി തുടരുമെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും പറഞ്ഞു. മറുപടി: പാർട്ടി ഭരണഘടനയിൽ അഖിലേന്ത്യാ പാർട്ടി സെക്രട്ടറിക്ക് 2 തവണയും സ്റ്റേറ്റ് സെക്രട്ടറിക്ക് 3 തവണയും തുടരാമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതെനിക്കും ദിവാകരനുമൊക്കെ ബാധകമായ ഭരണഘടനയാണ്. അതിൽ തന്നെ ദേശീയ സെക്രട്ടറിക്ക് 3ാം ടേം വേണമെങ്കിൽ 4-3 ഭൂരിപക്ഷവും സംസ്ഥാന സെക്രട്ടറിക്ക് 4ാം ടേമിൽ തുടരാൻ 4-3 ഭൂരിപക്ഷവും വേണമെന്ന് പറയുന്നു. ഇതൊക്കെ ഭരണഘടനയാണ്. അതിന്റെ അർത്ഥം എല്ലാവരും സ്ഥിരമായി തുടരണമെന്നല്ല. 12-15 വർഷം സെക്രട്ടറിമാരായി തുടർന്ന ആളുകളുണ്ട് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും. അതിനൊരു നിയന്ത്രണം വരുത്താനാണ് ഇത്തരമൊരു തീരുമാനം. അത് നടപ്പാക്കുന്നു. പാർട്ടി സമ്മേളനമാണ് ആരാണ് സെക്രട്ടറിയാവണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഞാൻ തന്നെ സെക്രട്ടറിയായി തുടർന്നു കൊള്ളണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദിവാകരൻ എഴുതാപ്പുറം വായിക്കുന്നതാണ്. ചോദ്യം: സമ്മേളനം മത്സരത്തിലേക്ക് നീങ്ങിയാൽ താങ്കളുടെ നിലപാടെന്താകും? മറുപടി: പാർട്ടി തീരുമാനം എന്താണോ അത് നടപ്പിലാക്കും. അത്രയുള്ളൂ. മത്സരമാണോ മത്സരമില്ലാത്തതാണോ എന്നൊന്നും അറിയേണ്ടതില്ല. ചോദ്യം: സമീപ ദിവസങ്ങളിൽ അസാധാരണ സംഭവങ്ങളാണല്ലോ സിപിഐയിൽ കാണുന്നത്. പരസ്യ വിമർശനങ്ങളൊക്കെ ഉയരുന്നു. ഇത്തരം പ്രവണതകൾക്കൊക്കെ തടയിടാനുള്ള തിരുത്തൽ പ്രക്രിയ സമ്മേളനാനന്തരം സിപിഐയിൽ ഉണ്ടാവുമോ? മറുപടി: ഇപ്പോൾ തന്നെ പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ആളുകൾ പെരുമാറിയാൽ അതിന്റേതായ കാര്യങ്ങളൊക്കെ ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഈ 2 ദിവസം മുൻപ് അതൊന്നും നമ്മളിപ്പോൾ വിഷയമാക്കുന്നില്ല. പുതിയ കൌൺസിൽ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പരിശോധിക്കും.